ഓം ശാന്തി. 15/9/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ രുദ്രജ്ഞാന യജ്ഞത്തിലിരിക്കുകയാണ്. രുദ്രനായ ശിവബാബ നിങ്ങളെ എന്താണോ കേൾപ്പിക്കുന്നത്, അത് കേൾക്കുകയും മറ്റുള്ളവരെ തീർച്ചയായും കേൾപ്പിക്കുകയും വേണം. ചോദ്യം: ബാബയും യജ്ഞം രചിച്ചിട്ടുണ്ട്, മറ്റു മനുഷ്യരും യജ്ഞം രചിക്കാറുണ്ട്, രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം എന്താണ്? ഉത്തരം: മനുഷ്യൻ രുദ്രജ്ഞാന യജ്ഞം രചിക്കുന്നത് ശാന്തിയുണ്ടാകാനാണ്, അതായത് വിനാശമുണ്ടാകാതിരിക്കാൻ. എന്നാൽ ബാബ രുദ്രയജ്ഞം രചിക്കുന്നത് ഈ യജ്ഞത്തിൽ നിന്ന് വിനാശജ്വാല പുറപ്പെടുന്നതിനും ഭാരതം സ്വർഗമാകുന്നതിനും വേണ്ടിയാണ്. അച്ഛന്റെ ഈ രുദ്രജ്ഞാന യജ്ഞത്തിലൂടെ നിങ്ങൾ നരനിൽ നിന്ന് നാരായണൻ, അർത്ഥം മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ആ യജ്ഞത്തിൽ നിന്നാണെങ്കിൽ ഭാരതം സ്വർഗമാകുന്ന ഒരു പ്രാപ്തിയും ഉണ്ടാകുന്നില്ല. ഗീതം: അങ്ങയുടെ വിളി കേൾക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നു. ഓം ശാന്തി. ഇത് എത്ര മധുരിക്കുന്ന ഗീതമാണ്! മാത്രമല്ല, എത്രത്തോളം അർത്ഥമുള്ളതാണ്! ആരാണോ വിശാല ബുദ്ധികൾ, അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധിയും നമ്പർ വൈസല്ലേ? ഉത്തമം, മധ്യമം, കനിഷ്ഠം എന്നിങ്ങനെ. ഉത്തമമായ ബുദ്ധിയുള്ളവർക്ക് ഇതിന്റെ അർത്ഥം നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങയുടെ വിളി കേൾക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ആരാണ് ഓർക്കുന്നത്? കുട്ടികളാണ്. ഏത് കുട്ടികൾ? കുട്ടികൾ അനേകമുണ്ട്. ആരാണോ ബ്രാഹ്മണനായത്, ആരാണോ ദേവതയായിരുന്നത്, അവർ തന്നെയാണ് പൂർണമായും 84 ജന്മം എടുത്തതും കൂടുതൽ വിളിച്ചതും. അവർ തന്നെയാണ് ശിവൻ അല്ലെങ്കിൽ സോമനാഥന്റെ ക്ഷേത്ര സ്ഥാപന ചെയ്യുന്നത്. പൂജ്യ ദേവീ ദേവതയായിരുന്ന നമ്മൾ ഇപ്പോൾ പൂജാരിയായി മാറി എന്ന് സിദ്ധമാകുന്നു. നമ്മൾ ആദ്യം പൂജ്യരായിരുന്നു, പിന്നീട് പൂജാരിയായി മാറി, അപ്പോൾ മുതൽ സോമനാഥനായ ശിവന്റെ പൂജ ചെയ്യുന്നു. രുദ്രയജ്ഞങ്ങൾ ഒരുപാട് രചിക്കാറുണ്ട്, എന്നാൽ രുദ്രജ്ഞാന യജ്ഞം ഒരിക്കലും രചിച്ചിട്ടില്ല. രുദ്രയജ്ഞം എന്ന പേര് വയ്ക്കാറുണ്ട്. ഇപ്പോഴും രുദ്രയജ്ഞങ്ങൾ രചിക്കുന്നുണ്ട്. രുദ്രൻ ആരാണ് എന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. എന്താ, രുദ്രൻ എപ്പോഴെങ്കിലും യജ്ഞം രചിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് രചിച്ചത്? പിന്നീട് അതിൽ നിന്ന് എന്താണ് സിദ്ധമായത്? ഇതാർക്കും അറിയില്ല. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിട്ടുണ്ട്. പരമപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം നൽകാൻ സാധിക്കില്ല. ജ്ഞാനസാഗരൻ എന്ന് പരമപിത പരമാത്മാവിനെയാണ് പാടിയിട്ടുള്ളത്. മനുഷ്യനെ ജ്ഞാനസാഗരൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് മുത്തച്ഛനിൽ നിന്ന് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ വന്ന് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകൂ എന്ന് ഇവരെ തന്നെയാണ് ഓർമ്മിച്ചിരുന്നതും. പിന്നീട് ഞങ്ങളും ആ ദാനം സ്വീകരിച്ച് മറ്റുള്ളവർക്കും നൽകും. വളരെ സഹജമാണ്. കേവലം ഓർമ്മ ഉണർത്തുകയേ വേണ്ടൂ. നിങ്ങൾക്ക് രണ്ട് അച്ഛന്മാരുണ്ടെന്ന്. ഭക്തിമാർഗത്തിൽ തന്നെ രണ്ട് അച്ഛന്മാരുണ്ട്. സത്യത്രേതായുഗങ്ങളിൽ ലൗകിക പിതാവും മാത്രമേയുള്ളൂ. അവിടെ ലഭിക്കുന്ന സമ്പത്തും നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പുരുഷാർത്ഥത്തിലൂടെ നേടിയതാണ്. അതിനാൽ കുട്ടികളുടെ ബുദ്ധി ശരിയാകണം. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് ചോദിക്കണം, രുദ്രയജ്ഞം ആരാണ് രചിച്ചത്? രുദ്രജ്ഞാന യജ്ഞമാണോ അതോ വെറും രുദ്രയജ്ഞമാണോ? ശരിയായ പേര് രുദ്രജ്ഞാന യജ്ഞം എന്നതാണ്. രുദ്രൻ എന്നത് നിരാകാരനാണ്. നിരാകാരന് എങ്ങനെ യജ്ഞം രചിക്കാൻ കഴിയും? തീർച്ചയായും ശരീരം ധാരണ ചെയ്യേണ്ടതായി വരും. ദക്ഷ പ്രജാപതിയുടെ യജ്ഞത്തെയും ആചരിക്കാറുണ്ട്. ദക്ഷ പ്രജാപതി യജ്ഞത്തിൽ അശ്വത്തെ സ്വാഹ ചെയ്യുന്നതായി കാണിക്കുന്നു. അശ്വത്തെ കഷ്ണങ്ങളാക്കി കത്തിക്കുന്നു. അതിനെ ദക്ഷ പ്രജാപതി യജ്ഞം എന്ന് പറയുന്നു. നിങ്ങൾ ഇതെല്ലാം അറിയുന്നതിനാൽ നിങ്ങൾ അവിടെ എഴുതണം, ഇത് എന്ത് യജ്ഞമാണ്? വളരെ ആഡംബരമായി യജ്ഞങ്ങൾ രചിക്കുന്നു, വളരെയധികം ധനം സംഭരിക്കുന്നു, വലിയ വലിയ ആളുകൾ ദാനം ചെയ്യുന്നു, ചിലർ 100 കൊടുക്കുന്നു, ചിലരാണെങ്കിൽ 500. ഈ രുദ്രജ്ഞാന യജ്ഞത്തിലാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പൂർണമായി സമർപ്പണമാകുന്നു. അതിലാണെങ്കിൽ കുറച്ചു കുറച്ചായി പണം ശേഖരിച്ച് ഒരുമിപ്പിക്കുന്നു, പിന്നീട് ബ്രാഹ്മണന് ദക്ഷിണ ലഭിക്കുന്നു. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് സമർപ്പണമാകേണ്ടി വരുന്നു, അവിടെ സമർപ്പണത്തിന്റെ കാര്യമില്ല. ഇവിടെ കുട്ടികൾ പറയുന്നു, ബാബ, ശരീരം മനസ്സ് ധനം സഹിതം ഞാൻ വരികയാണ്. അവിടെ ഇങ്ങനെ പറയില്ല, ഇങ്ങനെയൊരു ആഹൂതി ഒരിക്കലും ചെയ്യില്ല. ആരതി മുതലായവ ഉണ്ടാകും, ദക്ഷിണ വാങ്ങും, വലിയ വലിയ ആളുകളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ നിന്ന് തന്നെയാണ് വിനാശജ്വാല പ്രജ്വലിതമാകുന്നത്. അവർ യജ്ഞം രചിക്കുന്നത് ശാന്തിക്ക് വേണ്ടിയാണ്, വിനാശത്തിനായി അല്ല. അവിടെ ശാന്തിക്കായി ശബ്ദമുയർത്തുന്നു. ശാന്തി മുഴുവൻ ലോകത്തിനും വേണമല്ലോ. പരമാത്മാവാണ് ശാന്തി സാഗരൻ. നിങ്ങൾ കുട്ടികൾക്ക് അർത്ഥം മനസ്സിലാക്കി തരികയാണ്. പത്രങ്ങൾ വായിക്കുമ്പോഴും ചിന്തയുണ്ടാകണം, എങ്ങനെ നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. അച്ഛനറിയാം എങ്ങനെയാണ് ബി കെ തന്റെ കട നടത്തുന്നതെന്ന്. സേട്ടിന്റെ ഏത് കടയാണ് നന്നായി നടക്കുന്നത്, ഏത് മാനേജറാണ് സമർത്ഥൻ, അത് ശർക്കരയ്ക്കുമറിയാം, ശർക്കര ചാക്കിനുമറിയാം. ഈ ബ്രഹ്മാവാണ് ചാക്ക്. ഇത് വളരെ രമണീയമായ കാര്യങ്ങളാണ്. വിനാശജ്വാല പ്രജ്വലിതമാകുമെന്ന് രുദ്രജ്ഞാന യജ്ഞത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ലോകർ യജ്ഞം നടത്തുന്നത് ശാന്തിക്ക് വേണ്ടിയാണ്. ഇതാണ് സത്യം സത്യമായ യജ്ഞം. ലോകത്തിലുള്ള ബ്രാഹ്മണർക്കാണെങ്കിൽ അനേകം ആശ്രയദാതാക്കൾ ഉണ്ടാകും. നിങ്ങൾ ബ്രാഹ്മണർക്ക് ഒരാശ്രയദാതാവേ ഉള്ളൂ. അച്ഛനാണ് രുദ്രൻ. രുദ്രനായ ബാബയെന്ന് പറഞ്ഞാലും ശിവനെന്ന് പറഞ്ഞാലും സോമനാഥനെന്ന് പറഞ്ഞാലും ശരി, ആ ബാബ ജ്ഞാനയജ്ഞം രചിച്ചിരിക്കുകയാണ്. അതിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ യജ്ഞങ്ങളിലാണെങ്കിൽ 2-4 ദിവസങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ ഈ രുദ്രജ്ഞാന യജ്ഞമാണെങ്കിൽ വളരെ വലുതാണ്. ഇതിൽ സമയമെടുക്കും. ഇത് നരനിൽ നിന്ന് നാരായണൻ അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിനുള്ള യജ്ഞമാണ്. അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. എങ്ങനെ അവരെ ജാഗരൂകരാക്കാമെന്ന് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. മുതിർന്നവരോട് പറയൂ, നിങ്ങൾ ഈ യജ്ഞം രചിച്ചിട്ടുണ്ട്. പരമപിത പരമാത്മാവ് കൽപ്പകൽപ്പം സംഗമയുഗത്തിലാണ് വരുന്നത്. ശാസ്ത്രങ്ങളിൽ അതിനെ യുഗേ യുഗേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ അല്പം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് രുദ്രയജ്ഞം രചിക്കുന്നതും. വാസ്തവത്തിൽ രുദ്രജ്ഞാന യജ്ഞമാണ്. ശിവന്റെ പേരാണ് രുദ്രൻ എന്നത്. ആ ശിവനാണ് ജ്ഞാനയജ്ഞം രചിക്കുന്നത്. എങ്ങനെയാണോ ഇബ്രാഹിം ഇസ്ലാം ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തത്, ബുദ്ധൻ ബൌദ്ധധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തത്, അതുപോലെ രുദ്രന്റേതാണ് ജ്ഞാനയജ്ഞം. ഈ ജ്ഞാനയജ്ഞത്തിലൂടെയാണ് സത്യയുഗം സ്ഥാപിതമാകുന്നത്. എന്നാൽ ജനങ്ങളാണെങ്കിൽ അല്പകാല ശാന്തിക്ക് വേണ്ടി യജ്ഞം രചിക്കുന്നു. സ്വർഗത്തിന്റെ സ്ഥാപനയ്ക്കായി ജ്ഞാനയജ്ഞം രചിക്കുക എന്നത് നല്ലതല്ലേ? ഭാരതമാണ് അവിനാശി ഖണ്ഡം. അതിനാൽ തീർച്ചയായും ഭാരതത്തിലെ മനുഷ്യ സമ്പ്രദായങ്ങളായിരിക്കണം ഏറ്റവും കൂടുതൽ. ആദി സനാതന ദേവീദേവതാ ധർമ്മമുണ്ടായിരുന്നു. അവർ മുഴുവൻ കൽപ്പത്തിലും ഉണ്ടാകും. ശാസ്ത്രങ്ങളിൽ 33 കോടി എന്നെഴുതിയിട്ടുണ്ട്. തീർച്ചയായും മറ്റു ധർമ്മങ്ങളെക്കാൾ ജനസംഖ്യ ദേവീദേവതാ ധർമ്മത്തിലായിരിക്കും കൂടുതൽ. പക്ഷേ അവൾ പരിവർത്തനപ്പെട്ടു പോയിരിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. അനേകം പേർ മറ്റ് ധർമ്മങ്ങളെ പിന്തുടരാൻ തുടങ്ങി. ഇതും ഡ്രാമയാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ വിശാലമായ ബുദ്ധി വേണം. ഏതുവരെ ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുന്നില്ലയോ അതുവരെ കേവലം സമർപ്പണമായിട്ട് എന്ത് കാര്യം? അനേകം പേർ സമർപ്പണമാകുന്നുണ്ട്. എന്നാൽ ആരാണോ നല്ല രീതിയിൽ ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്നത്, പ്രജകളെ ഉണ്ടാക്കുന്നത്, അവർക്കാണ് നല്ല പദവി നേടാൻ കഴിയുക. വിളി കേൾക്കാൻ മനസ്സാഗ്രഹിക്കുന്നു. ഈ ഗീതം വളരെ കൃത്യമാണ്. ഏറ്റവും ആദ്യം 84 ജന്മങ്ങൾ ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ആരാണോ ആദ്യമാദ്യം ഉണ്ടായിരുന്നത് അവരായിരുന്നു ദേവീ ദേവതകൾ. അവർ ഭാരതത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും മറ്റെവിടെയെല്ലാമോ കൺവേർട്ടായി പോയി. ചിലരാണെങ്കിൽ ഭാരതത്തിന് പുറത്തേക്ക് തന്നെ പോയിരിക്കുന്നു. വാസ്തവത്തിൽ ഭാരതത്തെക്കാൾ വലുതിലും വലിയ തീർത്ഥസ്ഥാനം മറ്റൊന്നില്ല. എല്ലാ ആത്മാക്കളെയും പാവനമാക്കുന്നതിനായി ഭഗവാന് ഭാരതത്തിൽ തന്നെ വരേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പതീതമാണ്. എല്ലാവരെയും പാവനമാക്കി മാറ്റുന്നത് ഒരേ ഒരാളാണ്. ഇത് നിങ്ങൾക്കറിയാം. നിങ്ങളിലും നമ്പർ വയസ്സായാണ് കാര്യങ്ങൾ അറിയുന്നത്. നിങ്ങൾ പറയും, ഞങ്ങൾ രുദ്രജ്ഞാന യജ്ഞത്തിലാണിരിക്കുന്നത്. ഇത്രയും സമയം ഇരിക്കേണ്ടി വരുന്ന യജ്ഞങ്ങൾ ഉണ്ടാകുമോ? എന്താ ഇരിക്കാൻ കഴിയുമോ? രുദ്രൻ എന്ത് ജ്ഞാനമാണോ കേൾപ്പിക്കുന്നത് അത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഏതുവരെ രുദ്രനായ ബാബ ഈ ശരീരത്തിലുണ്ടോ അതുവരെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായും ഇവിടെയല്ലേ ഉണ്ടാവുക? ബ്രഹ്മാവിന്റെ പകൽ, ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പാടിയിട്ടുണ്ട്. സൂക്ഷ്മവദനവാസിയായ ബ്രഹ്മാവിന് രാത്രിയും പകലും ഉണ്ടാകുമോ? അത് സൂക്ഷ്മവദനവാസിയായ ദേവതയാണ്. രാത്രിയുടെയും പകലിന്റെയും കാര്യം ഇവിടെയാണുള്ളത്. ബ്രഹ്മാവിന്റെ രാത്രി അർത്ഥം പതീതം. പിന്നീട് അവർ തന്നെ പാവനമാകുമ്പോൾ പകൽ ആകുന്നു. ബ്രഹ്മാവിനെയും പാവനമാക്കി മാറ്റുന്നത് ആ ഒരു സദ്ഗുരുവാണ്. സത്യമായ ബാബ, സത്യമായ ടീച്ചർ, സത്യമായ ഗുരു, മൂന്നു പേരും ഒരുമിച്ചാണ്. ആദ്യം അച്ഛന്റെ കുട്ടികളായി മാറും. പിന്നീട് ടീച്ചറിൽ നിന്ന് പദവി നേടുന്നു. നമ്പർ വയസ്സല്ലേ? ഇതും ബുദ്ധിയിലിരിക്കുകയാണെങ്കിൽ എത്ര സന്തോഷമുണ്ടാകും. നിങ്ങൾ ആദ്യം പരിധിയില്ലാത്ത അച്ഛന്റേതായിരുന്നില്ലേ? ഇവിടേക്ക് വന്നത് പാട്ട് അഭിനയിക്കാനാണ്. ഭക്തി മാർഗത്തിൽ പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിച്ചു വന്നു. എന്തുകൊണ്ടെന്നാൽ ബാബയാണ് സ്വർഗത്തിന്റെ രചയിതാവ്. തീർച്ചയായും സ്വർഗത്തിന്റെ രാജ്യപദവി നൽകുന്ന ആളായിരിക്കും. ഇത് മനസ്സിലാക്കി കൊടുക്കുക വളരെ സഹജമാണ്. വിവേകമുള്ളവർക്കേ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂ. വാസ്തവത്തിൽ നിങ്ങൾ ബ്രാഹ്മണരാണ് വിവേകശാലികൾ. നിങ്ങളിലുള്ള ബുദ്ധി അതും നമ്പർ വൈസാണ്. ലോകത്തിലും ബുദ്ധിയുടെ കാര്യത്തിൽ നമ്പർ വൈസ് ആണല്ലോ. ഇവിടെ ആരാണോ വിവേകശാലിയായി മാറുന്നത് അവർ തീർച്ചയായും ഉയർന്ന നമ്പർ നേടും. എല്ലാവരും തന്റെ ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ എത്രത്തോളം വിവേകശാലിയായി മാറി. എങ്ങനെയാണോ ബാബ മുരളിയെടുക്കുന്നത് അതുപോലെ അവിടെ നിങ്ങൾക്കും മുരളിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, രുദ്രയജ്ഞവും രുദ്രജ്ഞാനയജ്ഞവും തമ്മിൽ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. രുദ്രജ്ഞാനയജ്ഞം രചിച്ചാൽ അതിലൂടെ ഭാരതം സ്വർഗമായി തീരും. ബാക്കി ലോകർ യജ്ഞം രചിക്കുന്നത് നഷ്ടമുണ്ടാകാതിരിക്കാനാണ്. ഇത് വ്യത്യസ്തമായ കാര്യമായി. ബാബ പറയുന്നു, ഞാൻ സർവരെയും ഉദ്ധരിക്കുന്നതിനാണ് വരുന്നത്. രുദ്രജ്ഞാനയജ്ഞം രചിക്കുന്നു. അതിനാൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ബാബ ഞങ്ങൾ അങ്ങയിൽ നിന്ന് കേട്ട് അത് മറ്റുള്ളവരെയും കേൾപ്പിക്കും. നല്ലത്, മറ്റുള്ളവരെയും കേൾപ്പിക്കൂ. ആദ്യം ഇവിടെ ഉരവിടൂ. മിനിറ്റിന് മിനിറ്റിന് ആവർത്തിക്കൂ. എങ്കിൽ എവിടെ വേണമെങ്കിലും പോയി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ക്ലാസ് ആയ പോയിന്റ്സ് ആണ്. ആ യജ്ഞത്തിലാണെങ്കിൽ നെയ്യും എള്ളുമൊക്കെ അർപ്പിക്കുന്നു. എന്റെ രുദ്രജ്ഞാന യജ്ഞത്തിലാണെങ്കിൽ മുഴുവൻ പഴയ ലോകത്തിലെ ദുഃഖവും അശാന്തിയും സ്വാഹ ആകുന്നു. എന്നാലും ഇക്കാര്യങ്ങളെല്ലാം ആരുടെ ബുദ്ധിയിലും നല്ല രീതിയിൽ ധാരണയാകുന്നില്ല. ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ബുദ്ധിയുടെ പൂട്ട് തുറക്കില്ല. ബാബ പറയുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ സമയം എല്ലാവരുടെയും ബുദ്ധി പതീതമാണ്, അതിനെ പാവനമാക്കി മാറ്റുന്നു. ആരാണോ എന്നെ ഓർമ്മിക്കാത്തത് അവരുടെ ഉള്ളിൽ ധാരണ ഉണ്ടാകില്ല. ബുദ്ധിയുടെ പൂട്ട് എങ്ങനെ തുറക്കും? ഓർമ്മയിലൂടെയാണ് തുറക്കുക. അതിസ്നേഹിയായ ബാബയാണ് ബാബയുടെ മഹിമ വളരെയധികം ചെയ്യുന്നു. ശിവബാബയ്ക്ക് എത്ര മഹിമയാണ്! ശിവന്റെ പൂജ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും വന്നിട്ടുണ്ടാകുമല്ലോ. കർമ്മേന്ദ്രിയങ്ങളില്ലാതെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതിനാൽ ഇപ്പോൾ ബ്രഹ്മബാബയിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ ബാബ്ദാദയുടെ മുന്നിൽ ഇരിക്കുകയാണ്. എന്നാൽ ദേഹാഭിമാനം കാരണത്താൽ ഇത്രയും സ്നേഹവും ബഹുമാനവും ബാബയോട് കാണിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് നിർദ്ദേശാനുസരണം നടക്കുന്നത്. അഹങ്കാരത്തിലേക്ക് വരുന്നു. അച്ഛൻ പറയുന്നു, ഞാൻ നിരഹങ്കാരിയാണ്, നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരം എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ തന്നെയാണ് സമർത്ഥൻ എന്ന് ചിന്തിക്കുന്നു. ഇത്രയും ദേഹാഭിമാനം വരുന്നു. അഥവാ ആരുടെയെങ്കിലും പതി മരിക്കുകയാണെങ്കിൽ അവരുടെ ദേഹം നശിക്കുന്നു, ബാക്കി ആത്മാവ് പുറത്തേക്ക് പോകുന്നു. പിന്നീട് ആത്മാവിനെ ബ്രാഹ്മണനിലേക്ക് വിളിക്കുന്നു. ദേഹത്തെ അല്ല വിളിക്കുന്നത്. ഭാവന വയ്ക്കുമ്പോൾ ആ ഭാവനയ്ക്ക് ഫലം ലഭിക്കുന്നു. പതിയെ തന്നെ ഓർമ്മിച്ചിരിക്കുകയാണെങ്കിൽ പതിയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ബാബ സാക്ഷാത്കാരം ചെയ്യിക്കാറുണ്ടല്ലോ. ഇങ്ങനെ സ്നേഹമുള്ളവർ വളരെയാണ്. വരുന്നത് ആത്മാവായിരിക്കില്ലേ? ആർക്കെങ്കിലും പത്നിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ ഭാവനയ്ക്ക് ഫലം ലഭിക്കുന്നു. പത്നിയെ കണ്ടുകൊണ്ടേയിരിക്കും. സാധനങ്ങൾ കൊണ്ടുവന്ന് സ്വയം അണിയിച്ചു കൊടുക്കും. ഇങ്ങനെ വളരെ കാര്യങ്ങൾ നടന്നുവരുന്നു. മുമ്പ് വളരെ വിധിയോടെ കഴിപ്പിക്കുമായിരുന്നു. എങ്ങനെയാണോ ഗണപതി അല്ലെങ്കിൽ നാനാക്കിനെ ഓർമ്മിക്കുമ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്, ഇങ്ങനെ വളരെ പേർക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ചാബി ബാബയുടെ കയ്യിൽ മാത്രമാണുള്ളത്. ബാബ പറയുന്നു, ഈ സാക്ഷാത്കാരങ്ങളുടെ കാര്യവും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. സാക്ഷാത്കാരം ചെയ്യിച്ചു, ഡ്രാമ നടക്കുന്നു, ഒരിക്കലും നിൽക്കുന്നില്ല. ഡ്രാമയെയും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ബാബയ്ക്ക് നല്ല രീതിയിൽ ബഹുമാനം നൽകൂ. ബാബ നിരാകാരനായതിനാൽ ബാബയോട് അതിയായ സ്നേഹവും ബഹുമാനവും വെക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്നു. പറയും, ഇത് ബാബയുടെ രഥമാണ്, രഥത്തെ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ നിരാകാരനെ തന്നെ ഓർമ്മിക്കും. നല്ലത്. എങ്കിൽ നിരാകാരന്റെ മടിയിലിരുന്ന് കാണിക്കൂ. നിരാകാരനോടൊപ്പം കഴിക്കൂ, കുടിക്കൂ. നിങ്ങൾ ബ്രഹ്മബാബയുടെ അടുത്തേക്ക് എന്തിനാണ് വരുന്നത്? പറയുന്നു, ഇല്ല ബാബ, അങ്ങ് ഇവരിലല്ലേ, അങ്ങ് ഇതിൽ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നടക്കുന്നത്. ഇത് ആരുടെയെങ്കിലും ബുദ്ധിയിൽ ഇരിക്കുന്നത് വളരെ ചുരുക്കമാണ്. വളരെ പേർ വാചകം അടിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് ബാബയോട് വളരെ സ്നേഹമാണ്. ഞങ്ങൾ ഇത്ര മണിക്കൂർ ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ബ്രഹ്മബാബ പറയുന്നു, ഞാൻ പോലും പൂർണമായി ഓർമ്മിക്കുന്നില്ല. ഞാനാണെങ്കിൽ ഒരേ ഒരു കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടിയാണ്. എന്നിട്ടും ഞാൻ വളരെയധികം പുരുഷാർത്ഥം ചെയ്യുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, സമർപ്പണമാകുന്നതിനോടൊപ്പം തന്നെ തന്റെ ബുദ്ധിയെ വിശാലവുമാക്കണം. ഉയർന്ന പദവി നേടുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും വേണം. 2. ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി മാറണം. അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ബാബയോട് അതിയായ സ്നേഹവും ബഹുമാനവും വയ്ക്കണം. ദേഹാഭിമാനത്തിൽ വരരുത്. വരദാനം യജമാനനായി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന കർമ്മയോഗിയും കർമ്മബന്ധന മുക്തരുമായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതം കർമ്മബന്ധന ജീവിതമല്ല, കർമ്മയോഗി ജീവിതമാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ യജമാനായി എന്താഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതേപോലെ കർമ്മം ചെയ്യിപ്പിക്കൂ. എന്നാൽ ബ്രാഹ്മണനിൽ നിന്ന് മാലാഖയായി തീരും. കർമ്മബന്ധനങ്ങൾ സമാപ്തമാകും. ഈ ദേഹം സേവനത്തിനായി ലഭിച്ചതാണ്. കർമ്മബന്ധന കണക്കുകളുള്ള ജീവിതം സമാപ്തമായി. പഴയ ദേഹവും ദേഹത്തിന്റെ ലോകവുമായുള്ള ബന്ധവും സമാപ്തമായി. അതിനാൽ ഇതിനെ മർജീവ ജീവിതമെന്ന് പറയുന്നു. സ്ലോഗൻ: ദിലാരാമൻ കൂടെ ഉണ്ടെന്ന് അനുഭവം ചെയ്യണമെങ്കിൽ സാക്ഷി സ്ഥിതിയിൽ ഇരിക്കൂ. ഓം ശാന്തി.